2020 ജൂൺ 7 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് വെർച്വൽ യുഗത്തിലെ പരിസ്ഥിതി. ദ്രോണർ എഴുതിയ വാരവിശേഷം പങ്ക്തി. ഇങ്ങനെ പോയാൽ എല്ലാം വെർച്വൽ ആകുന്ന ലക്ഷണമാണ്. വെർച്വൽ PB, വെർച്വൽ വാർത്താ സമ്മേളനം, വെർച്വൽ പഠിപ്പ് എന്നു വേണ്ട, വെർച്വൽ പരിസ്ഥിതി ദിനാചരണം വരെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വെർച്വൽ ആകാൻ എന്തൊക്കെയാണ് ഈ നാട്ടിൽ ബാക്കിയെന്ന മട്ടിലാണ് പിണറായി സഖാവിന്റെയും കോടിയേരി സഖാവിന്റെയും മറ്റും നിൽപ്പ്. ആന പക്ഷേ ഇപ്പോഴും വെർച്വൽ ആയിട്ടില്ലെന്ന് വേണം അനുമാനിക്കാൻ. പണ്ട് തയ്യൽക്കാരനെ വിശ്വസിച്ച് പോയ അതേ മാനസികാവസ്ഥയിലാണ് ആന നടക്കുന്നത്. തയ്യൽക്കാരൻ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുക്കുന്നത് സ്ഥിരമേർപ്പാടായപ്പോഴാണല്ലോ ആന തയ്യൽക്കാരനെ അങ്ങ് വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിച്ച് തുമ്പിക്കൈ നീട്ടിയ ആനക്കിട്ട് സൂചി കൊണ്ട് കുത്തുകൊടുത്ത് തയ്യൽക്കാരൻ യഥാർത്ഥ സ്നേഹം പ്രകടിപ്പിച്ചപ്പോൾ ആനയ്ക്ക് കാര്യം ബോധ്യമായി. ആ തുമ്പിക്കൈ ബാക്കിയായതുകൊണ്ട് മാത്രം ആന കുളിച്ചു വരുമ്പോൾ വെള്ളം കോരിക്കൊണ്ടുവന്ന് തയ്യൽക്കാരനെയും തയ്യൽ കടയെയും കുളിപ്പിച്ചു വിട്ടെന്നാണ് കഥ. പാലക്കാട് അമ്പലപ്പാറയിൽ വനത്തിനകത്ത് സ്ഥിരമായി കിട്ടുന്നത് തിന്ന് ശീലിച്ച ആന തയ്യൽക്കാരന്റെ യുഗത്തിലാണ് ജീവിക്കുന്നതെന്നതിന് കൂടുതൽ തെളിവുകളുടെ ആവശ്യമില്ല. പരമാവധി പോയാൽ സൂചി വച്ചൊരു കുത്ത് എന്ന് മാത്രമേ അവൻ ചിന്തിച്ചു കാണൂ. നാടോടുമ്പോൾ നടുവേ ഓടാത്തതിന്റെ കുഴപ്പമാണത്. വെർച്വൽ യുഗത്തിലാണ് താനിപ്പോൾ കഴിയുന്നത് എന്നെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ആനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു. കോവിഡ് മഹാമാരി, ലോക്ക്ഡൌൺ, ഓൺലൈൻ വീഡിയോ കോൺഫറൻസ്, ക്വാറന്റൈൻ, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് എന്നിത്യാദി പരിപാടികളൊന്നും ആന കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. സോഷ്യൽ ഡിസ്റ്റൻസിംഗിന്റെ കാലമായതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ തേങ്ങയ്ക്കകത്ത് പന്നിപ്പടക്കം വെച്ച് ആനയ്ക്ക് തിന്നാൻ കൊടുത്തത്. അല്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. തയ്യൽക്കാരൻ കുത്തിയ ആനയ്ക്ക് തിരിച്ച് തയ്യൽക്കാരനെ കുളിപ്പിക്കാൻ തുമ്പിക്കൈയെങ്കിലും ബാക്കി കിട്ടി. പാലക്കാട്ടെ ആനയ്ക്ക് കിട്ടിയത് പന്നിപ്പടക്കമായതിനാൽ എന്ത് ചെയ്യാനാണ്? മേനക ഗാന്ധി ആൾ പണ്ടേ വെർച്വൽ യുഗത്തിലേക്ക് മാറിയതാണ്. ഭർത്താവ് സഞ്ജയ് ഗാന്ധിയുടെ വീരകൃത്യങ്ങൾ പണ്ട് മേനക ഗാന്ധിയെ കോരിത്തരിപ്പിച്ചിരുന്നതായി പറയുന്നുണ്ട്. ഡൽഹി തുർക്ക്മാൻ ഗേറ്റ് ചേരി തകർത്തതും ആളുകളെ വന്ധ്യം കരിച്ച് റേഡിയോ കൊടുത്ത് പറഞ്ഞുവിട്ടതുമെല്ലാം മേനക ഗാന്ധി വെർച്വൽ യുഗത്തിലേക്ക് മാറിയിരുന്ന് ആസ്വദിച്ച കലാപ്രകടനങ്ങളായിരുന്നു. പന്നിപ്പടക്കത്തിന്റെ പരസഹായമില്ലാതെ തന്നെ അന്ന് സഞ്ജയ് ഗാന്ധി ഇടപെട്ട് കുറെ ആളുകളെ കൊന്നു തള്ളിയതായിരുന്നു. അവറ്റകളെയൊക്കെ കൊന്നു തള്ളപ്പെടേണ്ടവർ തന്നെയാണെന്നായിരുന്നു മേനക ഗാന്ധിയുടെ സുചിന്തിത നിലപാട്. മാത്രവുമല്ല, പന്നിപ്പടക്കം കൊണ്ടായിരുന്നില്ല ആ കൊന്നുതള്ളൽ. ആന പന്നിപ്പടക്കം കടിച്ച് ചരിഞ്ഞാൽ കൊന്നത് മലപ്പുറത്തുകാരായിരിക്കുമെന്നതിൽ മേനക ഗാന്ധിക്ക് രണ്ട് പക്ഷവും ഉണ്ടാവേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മലപ്പുറത്തിന്റെ ചരിത്രവും വർത്തമാനവുമെല്ലാം മേനക ഗാന്ധിയമ്മ വിശദീകരിച്ചു കളഞ്ഞത്. മൃഗങ്ങളെ കൊല്ലുന്ന ക്രൂരതയിൽ പണ്ടേ മലപ്പുറം മുന്നിലാണെന്ന് മേനക ഗാന്ധി പറഞ്ഞതിൽ അതുകൊണ്ട് തന്നെ തെറ്റ് കാണേണ്ട കാര്യമില്ല. കാടും കാട്ടാനയും കാട്ടിലെ പുഴയും കാട്ടിലെ മണലുമെല്ലാം താൻ തന്നെയാണെന്ന് തോന്നിപ്പോകുന്ന വിധമുള്ള സ്ഥലജല വിഭ്രമം വനമന്ത്രിമാരെയെല്ലാം പിടികൂടുന്ന മഹാവ്യാധിയാണ്. രാജ്യമന്ത്രിയും ഈ വ്യാധിയിൽ നിന്ന് മുക്തി നേടിയില്ല എന്നത് കോവിഡ് മഹാമാരിക്കാലത്തെ മറ്റൊരു തീരാവേദനയാണ്. കോവിഡിന്റെ കാലത്ത് കുരങ്ങൻ തൊട്ട് മാൻപേട വരെയുള്ള സകല ജീവജാലങ്ങളുടെയും ആകുലതകൾക്ക് പരിഹാരമുണ്ടാക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന പിണറായി സഖാവും രാജ്യമന്ത്രിയുടെ കാര്യത്തിൽ അതീവ ഖിന്നനായിരുന്നു. രാജ്യമന്ത്രിയുടെ രോഗമുക്തിക്കായി പിണറായി സഖാവ് ആലോചിച്ച് കണ്ടെത്തിയ വഴിയായിരുന്നു മഹാഭിക്ഷഗുരന്മാരായ ടോം ജോസിനെയും ലോകനാഥ ബെഹ്റയെയും ഹെലികോപ്റ്ററിൽ പമ്പയിലെത്തിച്ച് ചില ഒറ്റമൂലി പ്രയോഗിക്കുക എന്നത്. അങ്ങനെയെങ്കിലും രാജ്യമന്ത്രിയുടെ രോഗശാന്തി പിണറായി സഖാവ് പ്രതീക്ഷിച്ചു. പക്ഷേ രാജ്യമന്ത്രിയുടെ അസുഖം അതിന് ശേഷം കൂടിയെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരെല്ലാം ഒരുപോലെ നിരീക്ഷിക്കുന്നത്. പമ്പയിൽ നിന്ന് മണലെടുത്താലത് വനം വകുപ്പിന് അറിയണമെന്നാണ് പറയുന്നത്. കാട്ടിന് നടുവിലൂടെ പുഴ പോയാൽ അതും വനം വകുപ്പിന്റേതാണെന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ടെന്ന് പിണറായി സഖാവും പറയുന്നു. രാജ്യമന്ത്രിയുടെ അസുഖം തിരിച്ചറിഞ്ഞത് മൂലമുണ്ടായ വെളിപ്പെടുത്തലുമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. ഏതായാലും രാജ്യമന്ത്രിയുടെ അസുഖം വേഗം ഭേദമാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുകയേ ഇത്തരുണത്തിൽ നിവൃത്തിയുള്ളൂ.